കർത്താവിന് മഹത്വമുണ്ടാകട്ടെ.
May the Lord's name be glorified.
നമ്മുടെ വചന പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു, വന്ദനം അറിയിക്കുന്നു.
Very lovingly welcoming each and every one of you who have come forth for our second class of this Bible study.
ഇന്നലെ ഒരു ഹോംവർക്ക് തന്നായിരുന്നു.
Yesterday I had given you a homework.
വായിച്ചോ?
Have you read that portion?
വായിച്ചോ? വായിച്ചു, സന്തോഷം. നമ്മൾ ഇന്ന് ഇനി മുതൽ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
I just want to mention one line regarding the subject that we are going to study.
നമ്മൾ ഈ വായിക്കുന്ന ഭാഗങ്ങളുടെ ഓരോ പ്രധാനപ്പെട്ട വാക്കുകളും വരുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പശ്ചാത്തലം അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആശയം മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്.
Whenever we are studying and we encounter certain terms, the meaning of the term and the context of the term, if we fully understand, only then the study will be meaningful.
ഞാൻ ഈ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏത് ഭാഗം വായിച്ചാലും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് പഴയ നിയമത്തിൽ ഓരോ സംഭവങ്ങൾ വരാറുണ്ട്.
Especially when I'm reading anything in the New Testament and certain passages, immediately my mind goes back to the events in the Old Testament.
അതിന്റെ കാരണം ഇത് രണ്ടും ചേർത്ത് പഠിക്കണമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ്.
Because the reason is that our Lord himself has taught us that we have to take both and study.
ഈ ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ ആരംഭകാലം മുതലുള്ള എഴുത്തുകാരെ ശ്രദ്ധിച്ചാൽ അവരെ കുറിച്ച് മറ്റുള്ള ആളുകളും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
Regarding the brethren movement, when we look at the early writers of our movement, the other people, they have testified regarding our writers that they take both the Old Testament and the New Testament together for their studies.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുതിയ നിയമം മറഞ്ഞിരുന്നു, പുതിയ നിയമത്താൽ പഴയ നിയമം വെളിപ്പെടുത്തപ്പെടുന്നു.
In other way, to put it like this, in the Old Testament, the New Testament was hidden, and in the New Testament, the Old Testament is revealed.
മനസ്സിലായല്ലേ രണ്ടും തമ്മിലുള്ള ബന്ധം?
I hope the meaning is very clear.
നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് പഠിക്കാറുള്ളതല്ലേ പുതിയ നിയമ
ഭാഗങ്ങളാണ്. Usually we are used to studying portions from the New Testament.
എന്നാൽ രണ്ടും ചേർത്ത് പഠിക്കാൻ വേണ്ടിയാണ് ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കുന്നത്.
But it is to study both together at the same time that they have been bound together and given us as the Bible.
അതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഏത് ഭാഗം ചിന്തിക്കാൻ ശ്രമിച്ചാലും അപ്പോഴേ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം.
And therefore when we try to study anything from the New Testament immediately we should also understand the context from the Old Testament.
ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്.
Now this is an instruction given by our Lord himself.
കർത്താവ് മത്തായി 13-ാം അധ്യായത്തിൽ 7 ഉപമകൾ പറഞ്ഞു.
In Matthew's Gospel 13 the Lord had mentioned 7 parables.
അതിന്റെ ഒടുവിലായിട്ട് ഇങ്ങനെ പറഞ്ഞു.
And towards the end the Lord is saying like this.
ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും
any scribe who is the disciple of the kingdom of God
തന്റെ നിക്ഷേപത്തിൽ നിന്ന് ഡാഷും ഡാഷും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സാധിച്ചു പൂരിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞത്.
I'm giving it as a fill in the blanks. He is like a head of a household who brings a dash and dash from his treasure.
ചോദ്യം മനസ്സിലായോ?
Is the question clear?
ദൈവരാജ്യത്തിന് ഒന്നിച്ചാൻ പറയാം, ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് ഡാഷ് ഡാഷ് എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശ്യം.
Therefore every scribe who has become a disciple of the kingdom of heaven is like a head of a household who brings out of his treasure dash and dash.
പുരിപ്പിക്കാവോ?
Can you fill in the blanks?
ഞാൻ എപ്പോഴും ചോദിച്ചു, ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശരിയാവത്തുള്ളൂ.
I will be asking you questions continually.
നിങ്ങൾക്ക് അറിയാൻ മേലം തെളിയിക്കാൻ വേണ്ടിയല്ല ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയാണ്. വേദവസ്തം പഠിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം, കണ്ണട ചോദിക്കാൻ പാടില്ല.
Yeah, it is not to prove that you do not know, but it is just to make sure that you are also thinking in the same lines I am thinking. We should not blindly believe anything that is being preached.
പുരിപ്പിക്കാവോ? ഇല്ല, ഒട്ടും ഉറങ്ങുന്നില്ലേ ഒരാളും? ഓൾഡ് ആൻഡ് ന്യൂ, ഓൾഡ് ആൻഡ് ന്യൂ, പഴയതും പുതിയതും എഗ്രി ചെയ്യുന്നുണ്ടോ? ന്യൂ ആൻഡ് ഓൾഡ്. എപ്പോഴും നമുക്ക് പ്രതിപക്ഷം വേണം, എങ്കിലേ കാര്യം ശരി. ഒരു കാര്യം പറഞ്ഞ് എതിർക്കണം വേണം. ആ നല്ല കാര്യം, ഇതിലേതാ ശരി?
Which is correct?
നോക്കിയോ, മത്തായി 13:52 വാക്യം, അവിടെ ഉത്തരവുണ്ട്. അത് മറക്കരുത്. ആ പ്രമാണം നമ്മൾ ഏത് ഭാഗം വായിച്ചാലും ഈ പ്രമാണം ഓർത്തിരിക്കണം.
The answer is there in Matthew's chapter 13 verse 52. We should never forget this principle.
ഏതാ? ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, അതായത് ഏത് ബൈബിൾ ടീച്ചറും ഏത് ശുശ്രൂഷകനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശം.
Therefore every scribe who has become a disciple of the kingdom of heaven is like a head of a household who brings out of his treasure things new and old.
അപ്പോൾ പുതിയ നിയമം പറയണം, പക്ഷേ പുതിയ നിയമം പറയണമെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയതും കൂടെ ചേർത്ത് ചിന്തിക്കണം.
So we have to teach the new testament, but if the listeners have to understand, we also have to take the comparable passage from the old testament and study.
ആ പ്രമാണം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠനം മുൻപോട്ട് പോകുന്നത്.
And it is based on that principle we will proceed forth with the study.
ഇനി നമുക്ക് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ വായിക്കാം.
Let us first of all read from the epistle of John chapter 1 verses 1 to 5.
ഇന്നലെ എല്ലാവരും വായിച്ചുകൊണ്ട് വന്നതുകൊണ്ട് കാര്യങ്ങൾ കുറെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം.
I am sure that most of you have read and therefore the passage should be familiar.
ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ആശയം എന്തായിരിക്കണം?
What is the central theme that is mentioned in this passage?
പ്രധാനപ്പെട്ട കാര്യം.
The most important theme.
ഇത് വേദപുസ്തക ധ്യാനത്തിൽ പ്രധാനമായിട്ടും പാലിക്കേണ്ട പ്രമാണമാണ്. പ്രധാനമായ ഒരു ഒരാശയം ഒരു ഖണ്ഡികയിൽ ഒരു അധ്യായത്തിൽ കാണും.
Now this is a principle for meditating from the word of God. You have to derive the central theme out of a passage.
എന്നിട്ട് ആ വാക്ക് അല്ലെങ്കിൽ ആശയത്തെ വിശദീകരിക്കുന്നതാണ് ആ ഒരു ഖണ്ഡിക അല്ലെങ്കിൽ ഒരു അധ്യായം.
And the whole passage or the chapter is one that is elaborating upon the central theme or that central term.
നമുക്കറിയാമല്ലോ ഒരു എസ്സേ എഴുതുകയാണെന്ന് വിചാരിക്കുക.
Imagine that you are writing an essay.
ഒരു വിഷയമുണ്ട്.
But there is a subject for the essay.
ഒരു പ്രസംഗമാണെങ്കിൽ ഒരു വിഷയമുണ്ട്.
And for the sermon also there is a subject.
ഒരു ക്ലാസ് ആണെങ്കിൽ വിഷയമുണ്ട്.
And for a class there is a subject.
എന്നിട്ട് ആ വിഷയത്തെ നാലോ അഞ്ചോ ആറോ ഏഴോ ഭാഗങ്ങളായിട്ട് തിരിക്കണം. അതാണ് ഒരു പോയിന്റുകൾ.
And then we are classifying that whole class into 4 or 5 points.
അങ്ങനെ നമ്മൾ ഏത് ഭാഗം വായിച്ചാലും വിഷയം ആദ്യം മനസ്സിലാക്കണം.
And any passage we read we have to first understand the central theme.
എന്നിട്ട് ആ വിഷയത്തെ വെളിപ്പെടുത്താനായിട്ട് എഴുത്തുകാരൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ് വേദപുസ്തക ധ്യാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം.
And the most important part of meditation of the word of God is to find out what the writer is trying to say about the central theme.
അങ്ങനെ വരുമ്പോൾ ഒരു വാക്യത്തെയോ ഖണ്ഡികയോ അധ്യായത്തെയോ പല കഷണങ്ങളായിട്ട് മുറിക്കേണ്ടതായിട്ട് വരും.
And then it will be required to cut down a passage or a verse into several divisions.
അതെല്ലാം ദൈവമക്കൾക്കും ചെയ്യാൻ പറ്റുന്ന
Every child of God can do that.
നമ്മള് വേദവസ്തം ധ്യാനിക്കുമ്പോൾ രാവിലെ വൈകിട്ട് എപ്പോഴും ആയിക്കൊള്ളട്ടെ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ വാക്യത്തിലെ പ്രധാന വിഷയം, ഈ ഖണ്ഡികയിലെ പ്രധാനപ്പെട്ട വിഷയം, ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, എന്നിട്ട് അതിനെ പല ഭാഗങ്ങളായിട്ട് മുറിക്കണം.
This is one principle that we have to adhere to every time we meditate from the word of God. Find out the central theme of the passage, of the chapter, the passage, and also the particular sentence, and then divide it into understandable pieces.
അത് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഇങ്ങനെ വേണം വേദവസ്തം വായിക്കാൻ പഠിക്കാൻ.
This is the instruction Paul is giving to Timothy. This is how you ought to study the word of God.
മലയാള ബൈബിൾ വായിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടാണ്.
In the Malayalam translation Paul is saying that you have to preach the right doctrine.
But English Bible angle kaanadhu,
but that is not how it is mentioned in the English Bible.
Rightly dividing the word adaa
seriyai devajanam vibhavichu kodukanam ennaanu aangleya bhashaandaram
murikkanam.
It has to be cut.
Esekiel sir njangale padipichappol adheyam parnathu vakyam murichu vyakhyanikkanam, vakyam murikkanam, kanniga murikkanam, adhyayam murikkanam.
When Esekiel sir was teaching the classes, he used to say you have to divide the verses, you have to divide the passages, and that's how you have to study.
Naalam adu ningalkku prayogamaaga.
And tomorrow onwards you can put it into practice.
Oru vakyam kaanunu,
when you look at a verse.
ഉദാഹരണം യോഹന്നാ 3:16.
For example John chapter 3 and verse 16.
പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം.
What is the central theme? We ought to ask the passage.
എന്താ പ്രധാനപ്പെട്ട വിഷയം?
What is the central theme?
ദൈവസ്നേഹം.
It is the love of God.
എന്നിട്ട് വാക്യത്തെ മുറിക്കണം.
And we have to divide the verse.
തന്റെ ഏകജാതനായ പുത്രൻ,
his only begotten son,
വിശ്വസിക്കുന്ന,
those who believe,
ഏവനും,
everyone who believes,
നശിച്ചു പോകാതെ,
should not perish,
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്,
but have eternal life,
അവനെ നൽകുവാൻ തക്കവണ്ണം,
to give his only begotten son,
ദൈവം ലോകത്തെ,
for God to the world,
സ്നേഹിച്ചു,
loved.
അപ്പോ സ്നേഹം എന്ന വാക്കിനോട് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും.
So there are so many questions that we can put forward to the term love.
ആര് സ്നേഹിച്ചു?
Who loved?
ആരെ സ്നേഹിച്ചു?
Who was loved?
എന്തിനെ സ്നേഹിച്ചു?
Why they were loved?
എങ്ങനെ സ്നേഹിച്ചു?
How they were loved?
എത്രമാത്രം സ്നേഹിച്ചു?
To the extent how they were loved.
സ്നേഹത്തിന്റെ പ്രയോജനം എന്താണ്?
What is the use of love?
അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വാക്യത്തോടും അധ്യായത്തോടും ചോദിക്കാം.
So many questions to the verse and to the questions we can put forth.
അപ്പോൾ ഉത്തരങ്ങൾ കിട്ടും.
And then we'll get answers.
അങ്ങനെ പ്രസംഗിക്കേണ്ടത്.
That is how we have to preach.
അങ്ങനെ ധ്യാനിക്കേണ്ടത്.
That is how we have to meditate.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും?
If that be so, the passage that we read from 1 John, what would be the central theme?
വചനം.
The central theme is word.
ano
is that correct?
അങ്ങനെയല്ലേ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചത്?
Is that not what we read in the first verse?
ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്.
What was from the beginning, what we have heard, what we have seen with our eyes, what we have looked at and touched with our hands concerning the word of life.
അപ്പോൾ നമ്മുടെ വിഷയം വചനവും ജയജീവിതവും എന്നുള്ളതാണ്.
So our subject is the word and victorious life.
അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ അതിൽ വചനത്തിന്റെ പങ്ക് എന്താണെന്നാണ് ഈ ആദ്യ ഭാഗത്ത് പറയുന്നത്.
So firstly what we see is if our spiritual life has to become victorious, what is the contribution of the word?
വചനം.
Word.
വചനം എന്ന് പറഞ്ഞാൽ എന്താ?
What is it the word term mean?
വചനം. വചനം എന്ന് കാണുമ്പോൾ അങ്ങോട്ട് ചോദിക്കണം, എന്താ വചനം എന്ന് പറഞ്ഞാൽ? അങ്ങോട്ട് ചോദിക്കുക.
We ask the question, what is the meaning of the word? Word.
ഈ വചനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വചനം? വചനം പ്രത്യക്ഷമായി നമുക്ക് എന്ത് എന്താ എന്ത് എന്ത് ഉത്തരമാണ് കിട്ടുന്നതിന്? വചനം.
What is the answer that we can derive from that meditation?
ലളിതമായ ചോദ്യമാണെന്നേ.
It's a very simple question.
ഒരുവർക്കുന്നുണ്ട് വലിച്ചുറക്കം. ഏ ഗോഡ്,
ഗോഡ്
എന്തോ കർത്താവ്. എന്നാ പിന്നെ കർത്താവ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല ദൈവം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചോദിക്കാം, നമ്മൾ ബൈബിളിനോട് ചോദിക്കാം. ഈ വചനം പ്രത്യക്ഷമായെന്ന് പറഞ്ഞേക്കാൾ നല്ലത് ക്രിസ്തു പ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ?
Instead of saying the word was manifested, we could have just said Christ was manifest.
സംശയമില്ല, ക്രിസ്തുവിനെ കുറിച്ചാ.
Without any doubt it is regarding Christ.
പക്ഷെ ക്രിസ്തു എന്ന് പറയാതെ വചനം എന്ന് പറഞ്ഞ കാരണം എന്തായിരിക്കണം?
But what is the reason instead of using the name Christ the word was used?
അപ്പോൾ കർത്താവിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വചനം എന്നുള്ള ആശയം യോഹന്നാൻ എവിടെന്ന് കടമെടുത്തു എന്നുള്ള ചിന്തിക്കണം.
So if you have to understand regarding Christ, we have to understand from where John has borrowed the word.
വചനം എന്നതിന് നാല് അർത്ഥങ്ങളുണ്ട്.
And now there are four meanings for the term word.
അത് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു.
And that is one that is revealing the glory of our Lord.
നമ്മൾ പഴയമത്തിലേക്ക് പോവുകയാണ്, വചനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
When we go to the Old Testament, what is the meaning of the term word?
ഒന്നാമത്തെ അർത്ഥം വചനം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ്.
The first meaning of that term word is creator.
വചനം സമം സൃഷ്ടാവ്.
Word equals creator.
തെളിവുകൾ.
What is the evidence?
ഉൽപ്പത്തി 1-ന്റെ മൂന്നാം വാക്യം.
Genesis chapter 1 and verse 3.
വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു.
Then God said, let there be light.
ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കൽപ്പിച്ചു എന്നുള്ള വാക്ക് 10 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്.
And in Genesis chapter 1, that God said or commanded is used 10 times.
ദൈവം കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി.
God said and it came to be.
അപ്പോൾ നിങ്ങൾ എന്നോട് പറയണം, ആറ് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു.
So you can ask me this question, in 6 days God created everything.
കൽപ്പിച്ചു, കൽപ്പിച്ചു, കൽപ്പിച്ചു.
He said, God said, God said. What is the meaning of that?
അനേക നാളുകൾ ആളുകൾക്ക് മനസ്സിലായില്ല.
Many long period people did not understand.
എന്നാൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തത് 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ.
But the meaning of that was mentioned in Psalms chapter 33 and verse 6.
നോക്കാം 33-ന്റെ 6-ാം വാക്യം.
Psalms chapter 33 and verse 6. Let us look at that.
യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകലവും ഉളവായി.
By the word of the Lord the heavens were made, and by the breath of his mouth all their host.
അപ്പോൾ ആ വാക്യത്തെ ഒന്ന് മുറിച്ചേ.
So let us divide that verse.
യഹോവ,
the Lord,
വചനം,
the word,
ശ്വാസം,
the breath.
ശ്വാസം എന്നുള്ള എബ്രായ ഭാഷ റൂഹ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
The meaning for the word breath in the Hebraic language is ruha, ruh.
റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്നാണ് കാറ്റും എന്നർത്ഥമാകാം.
It simply means wind or the Holy Spirit.
ഈ പള്ളിക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
The denomination people, they usually do the benediction like this, the Father, the Son and the Holy Ruh.
അപ്പോൾ ഈ വാക്യത്തിൽ സൃഷ്ടി നടത്തിയ ആരാണെന്നുള്ള സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ, രണ്ട് വചനം, മൂന്ന് റൂഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്.
സോ ഹിയർ ദി സാമസ് ഈസ് റിവീലിംഗ് ഹു ഈസ് ദി ക്രിയേറ്റർ ദാറ്റ് ഈസ് ദി വേർഡ് ദി ലോർഡ് ആൻഡ് ദി ബ്രെത്ത് വിച്ച് ഈസ് ദി റൂഹ്.
അപ്പോൾ സൃഷ്ടിയിൽ ഈ ത്രിയേക ദൈവത്തിന് പങ്കുണ്ടായിരുന്നു.
സോ വി സീ ദി ട്രയൂൺ ഗോഡ് ഇൻ ദി ക്രിയേഷൻ.
എന്നാൽ അതിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് നടത്തിയ ആരാണെന്നുള്ളത് യോഹന്നാൻ പറയുന്നുണ്ട്. സകലവും അവൻ മുഖാന്തരം ഉളവായി, വചന മുഖാന്തരം ഉളവായി.
And the active agent in the creation is mentioned by John. Everything was through him, by the word.
അപ്പോൾ പഴയ നിയമകാലത്തെ ആളുകൾക്ക് വചനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിരുന്നത് അത് സൃഷ്ടി നടത്തിയ സൃഷ്ടാവായ ദൈവമെന്നാണ്.
So in the Old Testament, the term word, they easily comprehended that it was the God who created everything.
രണ്ടാമത്,
secondly,
വചനം എന്ന് പറഞ്ഞാൽ,
when we look at the term word,
ദൈവത്തിന്റെ വെളിപ്പാടാണ്.
It is the revelation of God.
ദൈവത്തെ വെളിപ്പെടുത്തിയതാണ് വചനം.
It is the word that revealed God.
നിങ്ങൾ എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ,
when we read from the prophecy of Ezekiel,
50 പ്രാവശ്യം യഹോവയുടെ വചനം 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 എന്ന് വായിക്കുന്നു.
50 times the prophet is using the term word.
അവിടെ യഹോവയുടെ കൈ എന്നുണ്ട്, യഹോവയുടെ മഹത്വം എന്നുണ്ട്, യഹോവയുടെ വചനം എന്നുണ്ട്.
There is using changeably the hand of the Lord, the word and the glory of God.
അപ്പോൾ എസക്കിയൽ പ്രവാചകന്റെ ഭാഷയിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് വചനത്തിലൂടെയാണ്.
And in the language of prophet Ezekiel, the medium through which God chose to reveal himself is the word.
അപ്പോൾ വചനം സമം സൃഷ്ടാവ്.
So word equals creator.
രണ്ട്, ദൈവത്തിന്റെ വെളിപ്പാട്.
And word is equal to the revelation of God.
ഇനി മൂന്നാമത്,
and thirdly,
പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ,
when we come to Exodus chapter 17 and verse 19.
17.
19 verse 17.
അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പുറപ്പെടുവിച്ചു എന്നാണ്.
And we see Moses brought the people out of the camp to meet God.
ആ വാക്യത്തിൽ യഹൂദന്മാര് എല്ലാ കാര്യത്തിനും നൽകിയ വിശദീകരണം Moses brought people out to meet the word of God എന്നാണ്. ദൈവത്തിന്റെ വചനത്തെ എതിരേൽപ്പാൻ ജനത്തെ പുറപ്പെടുവിച്ചതാണ്.
And there in their language they have understood that Moses brought out the people to meet the word of God.
ദൈവത്തെ എതിരേൽപ്പാൻ സമം ദൈവത്തിന്റെ വചനത്തെ എതിരേൽപ്പാൻ.
To meet God is equal to meet the word of God.
അപ്പോൾ വചനം സമം സൃഷ്ടാവ്.
So word is equal creator.
രണ്ട്, വചനം സമം വെളിപ്പാട്.
Word is equal revelation.
മൂന്ന്, വചനം സമം ഒരു വ്യക്തി.
Word is equal to a person.
ആ വ്യക്തി ദൈവമാണ്.
And that person is God.
ഈ മൂന്ന് ആശയങ്ങളാണ് പഴയ നിയമത്തിൽ വചനം എന്നുള്ളത് നമ്മൾ കാണുന്നത്.
Now these are the three meanings that we find to the term word in the Old Testament.
അപ്പോൾ യോഹന്നാൻ ആ മൂന്ന് ആശയങ്ങളും എടുത്തു.
John is borrowing all those three meanings from the Old Testament.
വചനം പ്രത്യക്ഷമായെന്ന് പറയുമ്പോൾ,
and when he says that the word was revealed,
സൃഷ്ടാവ് മനുഷ്യനായിട്ട് വന്നു.
Meaning to say the creator took on a human form.
രണ്ട്, അവൻ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് വന്നു.
And he came to reveal God.
മൂന്ന്, അവൻ സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു.
And thirdly, he was God himself.
ഇനി നാലാമത്,
and fourthly,
യോഹന്നാന്റെ കാലത്തുണ്ടായിരുന്ന യവന ചിന്തകന്മാർ, ഗ്രീക്ക് ചിന്തകന്മാര്,
when we look at the Greek thinkers during John's time,
വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നത് ഈ സൃഷ്ടി എങ്ങനെയുണ്ടായി.
They were very seriously contemplating how did this creation come to be.
ഫിലോസഫി പഠിച്ചിട്ടുള്ളവർക്കറിയാം,
those who studied philosophy they might know.
പാശ്ചാത്യ തത്വചിന്തകന്മാരിൽ,
the western thinkers,
പ്രധാനപ്പെട്ട മൂന്നാല് ആളുകൾ ഉണ്ടായിരുന്നു.
They were three or four very prominent among
them. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയവരാണ്.
സോക്രട്ടീസ്, അരിസ്റ്റോ and പ്ലേറ്റോ were the great thinkers.
ഇവരുടെ എല്ലാ തത്വചിന്തകളും കൂടെ ക്രോഡീകരിച്ചു നോക്കിയാൽ,
and if we were to chronicle all of the their philosophy,
ഒറ്റ വിഷയത്തെക്കുറിച്ചായിരുന്നു.
It was all regarding one subject.
ഈ സൃഷ്ടി എങ്ങനെയുണ്ടായി?
How did this creation come to be?
ഇവിടെ മുഴുവൻ തിന്മയാ.
Here there is so much of evil.
അപ്പൊ ഇതിന്റെ പിറകിൽ സൃഷ്ടി നടത്തിയ എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്നു.
So there was a power that was behind the creation.
അതിനൊരു വ്യക്തി എന്നവർ സങ്കല്പിച്ചില്ല.
They did not assume it to be a person.
ഇവരെല്ലാവരും മാറി മാറി അതിന് നൽകിയ പേര്,
and repeatedly they gave different names.
Mind, reason, spirit തുടങ്ങിയ വാക്കുകളാണ്.
The words that they used were mind, reason and spirit.
അപ്പൊ ആരാ സൃഷ്ടി നടത്തിയത്?
So who is the one who created?
Reason.
Reason.
Abstract sense ഇല്ല പറയുന്നത്.
They are saying it in the abstract sense.
എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ഇതിനൊക്കെ അതീതമായ ഏതോ ഒരു ബുദ്ധി, ഒരു യുക്തി, ഒരു ആത്മാവുണ്ട്.
Meaning something that cannot be involved with human intangible. It is beyond the human realm of thinking. That is reason, a mind.
അപ്പോൾ തന്നെ അവർ പറഞ്ഞു,
at the same time they said,
അങ്ങനെ ഒരു യുക്തി അല്ലെങ്കിൽ ഒരു ബുദ്ധി, ഒരു ആത്മാവുണ്ടെങ്കിൽ അത് വിശുദ്ധമായിരിക്കും.
Now if there is a logic, if there is a mind, if there is spirit up above, that should be holy.
അങ്ങനെ വിശുദ്ധമായ ആത്മാവിന്
and for the holy spirit
ഈ അശുദ്ധമായ ലോകത്തെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും?
How can they create an evil world?
ഇത് രണ്ട് ശത്രുതയിലാണ്.
Now these are in enmity to each other.
അപ്പോൾ സൃഷ്ടി നടത്തിയ എന്തോ ഒരു ശക്തിയും സൃഷ്ടിയും വൈരുദ്ധ്യത്തിലാണ്.
So there is a power that created and the creation they are in opposition.
ഇത് കോംപ്രമൈസ് വേണമല്ലോ.
We need to reconcile, a compromise.
അതിൽ ഏറ്റവും ഒടുവിലായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു മാർഗം.
And finally they came to the conclusion
ദൈവത്തിൽ ഈ ആത്മാവിന് തന്നെ അനേക ചെറിയ ചെറിയ ആത്മാക്കളുണ്ട്.
This spirit being there are several small smaller spirits.
അതിനെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന പേര് ഇംഗ്ലീഷിൽ പ്ലേറമ എന്നാണ്. The total sum of aliens.
So the word that they were trying to say is this was the sum of the total aliens.
അപ്പോൾ സൃഷ്ടി നടത്തിയ ആത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഒരു ഒരു ഒന്നല്ല, പലതാണ് ഇതിനകത്തുള്ളത്.
So whatever it be that was behind the creation, it is not one, it was several.
അതിലേറ്റവും ഒടുവിലത്തെ ആ ഏയ്യൻ, ആ ഘടകത്തിന്റെ പേര് ലോഗോസ് എന്നാണ്.
And the most, the last or the least component among the several is the logos.
ആ ലോഗോസിന് തിന്മയുള്ളതായി ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു.
And that logos had the capability to create an evil world.
അപ്പോൾ ഈ ലോഗോസ് ആരാണ്? ലോഗോസ് എന്ന വചനം എന്നാണ്.
So logos is word.
ഈ സൃഷ്ടാവിനും സൃഷ്ടിക്കും ഇടയിലുള്ള മധ്യസ്ഥൻ, മധ്യവർത്തി എന്നാണ് ഈ വചനം എന്ന വാക്കിന് ഗ്രീക്ക് ചിന്തകന്മാർ നൽകിയ വിശദീകരണം.
സോ ദി ഗ്രീക്ക് തിങ്കേഴ്സ് ഫോർ ദ വേർഡ് ലോഗോസ് ദി ആട്രിബ്യൂട്ട് ദ മീനിങ് ദാറ്റ് ഹി വാസ് എൻ ഏജന്റ് ബിറ്റ്വീൻ ദ ക്രിയേറ്റർ ആൻഡ് ദ ക്രിയേഷൻ.
ആ ചിന്തയും കൂടെ യോഹനാൻ ഇങ്ങ് എടുത്തു.
And John borrowed that thinking also.
അപ്പോൾ യഹൂദ ലോകത്തെയും യവന ലോകത്തെയും കൂടെ ഒരുമിച്ച് ഒരു പാലത്തിലൂടെ കൊണ്ടുവരികയാണ്.
So he is bringing the Jewish thinking and the Gentile thinking together on a bridge.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ?
Is it clear what I'm saying?
യഹൂദ പശ്ചാത്തലത്തിൽ വചനം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്.
In the Jewish background, we word means creator.
രണ്ട്, വെളിപ്പാട്.
Second, revelation.
മൂന്ന്, വ്യക്തി അല്ലെങ്കിൽ ദൈവം.
Third, a person or God.
ഗ്രീക്ക് ചിന്തയിൽ.
And in Greek thinking.
വചനം എന്ന് പറഞ്ഞാൽ
a word means
സൃഷ്ടാവിനും സൃഷ്ടിക്കും ഇടയിലുള്ള മധ്യസ്ഥൻ.
It is an agent, an advocate between the creation and creator.
ഈ നാല് ആശയങ്ങൾ യോഹന്നാന്റെ മനസ്സിലുണ്ട്.
Now these four thoughts are there in the mind of John.
ഈ നാല് ആശയങ്ങളും കൂടെ യോഹന്നാന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ എഴുതി, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം ലോഗോസ്.
Now standing upon these four schools of thought we see how John is writing that which was from the beginning, that which we have heard, which we have seen with our eyes and which we have looked upon and our hands have handled.
അപ്പോൾ വചനത്തിൽ നമ്മുടെ കർത്താവിന് നാല് പ്രത്യേകതകൾ ഉണ്ടായിട്ട് യോഹന്നാൻ സമ്മതിക്കുക.
So John is accepting that there are four unique attributes for the word.
ആ വചനമാണ് പ്രത്യക്ഷമായത്.
And that is the word that was manifested.
എന്ന് യോഹന്നാൻ തുടങ്ങാണ് ആദി മുതലുള്ളതും.
And that is how John is saying from the beginning.
ഏതാണ് ആദ്യം മുതലുള്ളത്?
Which is the thing that existed from the beginning.
വേദപുസ്തകത്തിൽ മൂന്ന് പുസ്തകങ്ങൾ ആദി എന്ന വാക്കോടെ ആരംഭിക്കുന്നു.
Now there are three books in the Bible that start with the term in the beginning.
അറിയാവല്ലോ അല്ലേ?
You know that.
മൂന്ന് പുസ്തകങ്ങൾ ആദി, in the beginning അല്ലെങ്കിൽ from the beginning തുടങ്ങുന്നുണ്ട്.
There are three books starting with the term in the beginning or from the beginning.
ഏതൊക്കെ ആയിരിക്കും?
What could they be?
ഉൽപ്പത്തി 1:1.
Genesis 1:1.
യോഹന്നാൻ 1:1.
John Gospel 1:1.
യോഹന്നാൻ ലേഖനം 1:1.
And John's epistle 1:1.
ഈ മൂന്ന് ആദികൾ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ?
Now all the three beginnings, are they representing the same beginning or are they three different?
മൂന്ന് കാര്യങ്ങളാ.
Three of them are different.
യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ,
in John's gospel when John says in the beginning was the word,
നമുക്ക് ഏതെങ്കിലും ഒരു ആരംഭം ഒരു ആദിയെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ പുറകോട്ട് പോയി ആയിരം 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 വർഷങ്ങളുടെ പുറകിലേക്ക് ചെന്നാൽ അതിന്റെ പിറകിൽ ഒരു അനാദിയുണ്ട്, ഒരു നിത്യതയുണ്ട്.
Now if ever we are trying to seek out and the beginning of the ages and we reach the extent of the beginning, even beyond that there was an eternal beginning.
ആദിയിൽ.
And in that eternal beginning
വചനം ഉണ്ടായി എന്നല്ല,
it is not saying that the word came to be,
വചനം ഉണ്ടായിരുന്നു,
but the word was there.
അപ്പോൾ ഈ വചനത്തിൽ ഒരു ആരംഭമില്ല.
So there is no beginning for the word.
നമ്മുടെ കർത്താവിന് ഒരു ആരംഭമില്ല.
Our Christ, our Lord does not have a beginning.
അവൻ നിത്യനായ ദൈവമാണ്.
He is eternal God.
അവനാണ് സൃഷ്ടാവ്.
He is the creator.
അവനാണ് വെളിപ്പാട്.
He is the revelation.
അവനാണ് മധ്യസ്ഥൻ.
He is the advocate.
അവനാണ് ദൈവം.
He is God.
ഇനി യോഹന്നാൻ പറയുകയാണ്.
And then John goes on to say.
ആ ആദി.
In the beginning.
നിത്യതയിലെ ആദി.
The eternal beginning.
അത് കഴിഞ്ഞു.
That is over.
ദൈവ സൃഷ്ടി ആരംഭിച്ചു.
God had started the creation.
ഉൽപ്പത്തി 1:1.
Genesis 1:1.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
In the beginning God created the heaven and the earth.
അത് ചരിത്രത്തിന്റെ ആദിയാ.
And that is the beginning of history.
ശരിയല്ലേ?
Is that not true?
അവിടെയാണ് ചരിത്രം ആരംഭിക്കുന്നത്.
That is where history begins.
അത് കഴിഞ്ഞ് കുറേയേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു.
After that several centuries have passed by.
ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാമതൊരു ആദി ഉണ്ടായി.
And now 2000 years before today a third beginning was reckoned.
അത് ഏത് ആദിയാണ്?
Which was that beginning?
From the beginning.
From the beginning.
എന്ന് പറഞ്ഞാൽ
meaning to say
ഞങ്ങൾ വചനത്തെ കണ്ടു.
We have seen the word.
ഞങ്ങൾ കേട്ടു.
We heard the word.
ഞങ്ങൾ നോക്കി.
We looked at it.
ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടു.
And we have handled it with our hands.
അതിലൊരു ആദിയുണ്ട്.
Now that is a beginning.
എങ്കിൽ ആദ്യം ഏതായിരിക്കണം?
So which should be that beginning?
യേശുക്രിസ്തു മനുഷ്യനായി വന്ന ആദി.
It is the beginning where the Lord incarnated as a man.
അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദി നിത്യതയോട് ബന്ധപ്പെട്ടത്.
So the beginning in John's gospel it is the eternal beginning.
ഉൽപ്പത്തി 1:1 ലെ ആദി സൃഷ്ടിയുടെ ആദി.
Genesis 1:1 the beginning there is the beginning of creation.
യോഹന്നാന്റെ ലേഖനത്തിലെ ആദി യേശുക്രിസ്തുവിന്റെ ജടധാരണത്തിന്റെ ആദി.
And the beginning that we find in 1 John chapter 1 verse 1 is the beginning of the incarnation of the Lord.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ട്.
So there is a beginning for the humanity of the Lord.
രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു.
In Psalms chapter 2 David says thus.
യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
You are my son, today I have begotten you.
അത് എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്.
It is also quoted again in Hebrews chapter 1 and verse 5.
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
Today I have begotten you.
അപ്പോൾ യേശുക്രിസ്തുവിന് ജനിച്ച ഒരു ആരംഭം ഉണ്ടെന്നാണോ?
So does it mean that there is a beginning for the Lord by birth?
ഉണ്ട്.
Yes,
അവന്റെ ദൈവത്വത്തിന് ഒരു ആരംഭമില്ല.
But for his deity there is no beginning.
എന്നാൽ മറിയയിലൂടെ മനുഷ്യത്വം സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യത്വത്തിന് ആരംഭമുണ്ട്.
But when he took upon himself humanity through Mary there was a beginning for his humanity.
അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് ഒരുമിച്ച് ചേർന്ന ഒരു ആദി.
So there is a beginning where God and man were enjoined together.
നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശദമായിട്ട് കാണും.
We will look at it elaborately when we come to chapter 4.
അങ്ങനെ മനുഷ്യനായിട്ട് വന്നപ്പോൾ ഒരു ആദി.
So when he came in humanity there is a beginning.
എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അവിടെ സംഭവിച്ചത് വചനം സൃഷ്ടാവ് വെളിപ്പാട് ദൈവം മധ്യസ്ഥൻ അവനാണ് മറിയയിലൂടെ ലോകത്തിലേക്ക് വന്നത്.
There what John is trying to say, the creator, the word, the advocate,
the mediator,
he is the one who came through Mary in the human form.
ഈ നാല് കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്.
Now these are the four things that John is saying.
നോക്കിയാൽ യോഹന്നാൻ 1:1-3 നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു.
That is what John is saying in his gospel. In the beginning was the word and the word was with God and the word became flesh.
സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല.
And everything was created by him and nothing that was created did not come to be created apart from him.
അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവ് ആരാണ്?
So if that be so, who is the creator?
ആരാ സൃഷ്ടാവ്?
Who is the creator?
വചനം നമ്മുടെ കർത്താവ്. എന്നിട്ട് 14-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കണ്ടു.
And in verse 14 John says the word became flesh and dwelt amongst us and we saw his glory, the glory as of the only begotten from the father, full of grace and truth.
രണ്ടാമതായിട്ട്,
secondly,
ആ വചനം ദൈവത്തെ വെളിപ്പെടുത്തിയ വചനമാണ്.
We see this word revealed God.
യോഹന്നാൻ 1:18.
John chapter 1 and verse 18.
അവിടെ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ വചനം അവനെ വെളിപ്പെടുത്തി.
No one has seen God at any time. The only begotten who is in the bosom of the father, he has explained him, revealed him.
അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് വന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു.
The central purpose for which the Lord came into the world was to reveal God.
അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
That is why the Lord claimed like this, the one who has seen me has seen the Father.
നമുക്ക് ലോകത്തിലെ ആളുകളെല്ലാം ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുക.
We know the people of the world are always running after to seek after God.
അങ്ങനെ എല്ലാ മതങ്ങളും ഉണ്ടായത്.
And that is how religions came to be.
എന്നിട്ട് ദൈവത്തെ കുറിച്ച് പല പല അഭിപ്രായങ്ങൾ ഉണ്ടായി.
And there are different opinions regarding God.
ഇതെല്ലാം അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെ.
It is just like the blind men who went to look at an elephant.
നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടല്ലോ.
You have learned that story.
കണ്ണ് കാണാൻ പാടില്ലാത്ത കുറേ ആളുകൾക്ക് ആനയെ കാണുന്നൊരു ആഗ്രഹം.
Blind men who went out to see an elephant.
കുറേ പേർ ആനയെ കാണാൻ പോയി.
Some people went to look at the elephant.
ആന എവിടെയാണെന്ന് അറിഞ്ഞു.
They knew where is the elephant.
അവർ തപ്പി തപ്പി നോക്കി.
So they felt on the body of the elephant.
തിരിച്ചു വന്നു.
And they came back.
ചോദിച്ചു, ആന കണ്ടോ?
They were asked, did you see elephant?
എത്ര നാളായിട്ട് ആഗ്രഹിക്കുക ആനയെ കണ്ടു.
How long we have been desiring, we have seen the elephant.
ആനയുടെ ഷേപ്പ് ആന എങ്ങനെ ആയിരിക്കുന്നത്?
So how is the elephant?
ഒരാൾ പറഞ്ഞു ആന ഇങ്ങനെ തൂണു പോലെയാ.
One person said the elephant is like a pillar.
കാലെ പിടിച്ചിട്ടാ വന്നത്.
Because he had touched the leg of the elephant.
വേറൊരാൾ പറഞ്ഞു ആന ഒലക്ക പോലെ ആയിരിക്കുന്നത്.
Another person was saying that
grinder, something like a grinder.
The elephant is like a grinder.
തുമ്പിക്കൈയാണ് പിടിച്ചത്.
Because he had caught hold on the trunk.
വേറൊരാൾ പറഞ്ഞു ചെണ്ട അടിക്കുന്ന കോല് പോലെയാ.
Another person said it is like the stick that is used to beat the drum.
കൊമ്പ് പിടിച്ച ആളാ.
Because he felt the tooth of the elephant.
വേറൊരാൾ പറഞ്ഞു മുറം പോലെയാ ചെവിയാലാ പിടിച്ചത്.
Another person said it is like a broom. Like a fan. Because he was feeling the ears of the elephant.
വേറൊരാൾ പറഞ്ഞു ആന ചൂല് പോലെയാ വാല പിടിച്ച ചൂല് പോലെയാ.
Another person said that it is just like a broom.
ശരിയാണോ?
Because he touched the tail. Is it correct?
കുറച്ചൊക്കെ ശരിയാ.
Some of them partially are correct.
ഇങ്ങനെ ദൈവത്തെ കുറിച്ച് വികലമായ അഭിപ്രായം ലോകത്തിൽ ഉണ്ടാക്കി.
Now this is the broken view that the world has about God.
എന്നാ കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ,
but when the Lord came into the world,
സൃഷ്ടാവ് ഒരു സൃഷ്ടിയെ പോലെ ആയപ്പോൾ,
and when the creator became a creation,
അവൻ ദൈവത്തെ വെളിപ്പെടുത്തി.
He revealed God.
ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും വെളിപ്പെടുത്തി.
And he revealed all the attributes of God.
അവൻ രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞു.
So two things John is saying.
അവൻ ദൈവം സൃഷ്ടാവാണ്.
He is the creator.
രണ്ടാമൻ ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നവനാണ്.
Second, he came to reveal God.
മൂന്നാമതായിട്ട് പറയുന്നത് അവൻ സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു.
And thirdly he is saying he was God himself.
നാലാമതായിട്ട് യോഹന്നാൻ പറയുകയാണ്.
And fourthly John is saying
അവൻ സൃഷ്ടാവിനും സൃഷ്ടിക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ്.
He is also the advocate between the creator and the creation.
നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് കാണുന്നു.
When we study the second chapter we will look at it.
ഞാൻ വിചാരിക്കുന്നത് രണ്ടാം അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്.
I consider that the second chapter is very important.
അപ്പോൾ അടുത്ത ദിവസത്തെ ക്ലാസ് ഇന്നത്തേക്കാളും പ്രധാനപ്പെട്ടതായിരിക്കും.
So the next day's class is more important than today's class.
അതുകൊണ്ട് ആരും മിസ് ആകരുത്.
So none of you should miss the class.
ഒരുപാട് ആശയങ്ങൾ അവിടെയുണ്ട്.
Because there are so many thoughts included there.
അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥനാണ്.
We see the Lord how he became a mediator in the presence of God.
അവൻ ഇപ്പോഴും പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാണ്.
And even today he is the propitiation for us before God.
അപ്പോൾ പഴയ നിയമവും ഗ്രീക്ക് ചിന്തകന്മാരും പറഞ്ഞ നാല് കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ പറയാണ് അതെല്ലാം യേശു ക്രിസ്തുവിൽ നിറവേറി.
So the three concepts about God in the Old Testament and the Greek thinkers, all the four, John claims that they are fulfilled in the person of the Lord.
ആ വചനം പ്രത്യക്ഷമായി.
And the word was manifested.
ഇവിടെ പ്രത്യക്ഷമായി എന്നുള്ള ഒരു പ്രത്യേക വാക്കാണ്.
Now that is a very peculiar term.
നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അത് കാണുന്നുണ്ട്.
When we come to the third chapter, we'll see it yet again.
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫനേറു എന്നൊരു ഗ്രീക്ക് വാക്കാണ്.
The Greek word used there is phaneru.
അതിന്റെ അർത്ഥം
and the meaning of the term
ഒരു നാടകവേദി സങ്കൽപ്പിക്കുക.
Just imagine it's a theater.
ആ നാടകവേദിയിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട്.
And there is a curtain before the beginning of the act.
അവിടെ ആളുകളെല്ലാം വന്ന് നാടകം കാണാനിരിക്കുകയാണ്.
And the audience are just waiting to see the drama.
പക്ഷേ സ്റ്റേജിൽ കുറേ നടീ നടന്മാരുണ്ട്.
And on the stage there are certain actors and actresses.
പ്രത്യേക വിസിൽ മുഴങ്ങി കഴിയുമ്പോൾ
and when a particular ring a bell is rung
ആ കർട്ടൻ അങ്ങ് ഉയരും.
The curtain will be raised.
കർട്ടൻ ഉയരുമ്പോൾ നടനെയും നടിയെയും കാണാം.
And then the audience can see the actors.
അപ്പോൾ നടൻ നടി എപ്പോഴാ ഇവിടെ വന്നത്?
When did the actor and the actress come?
അവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു.
They were beforehand on the stage.
അപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷമായ
and when we say the Lord was manifested
avan logathil pratyakshamaagunnathinu munpe undayirunnu
he was there even before he appeared on the world
avanaanu srashtav
he is the creator
yohanan suvishesham aarambikkum appo avan logathil undayirunnu
because John's gospel says that he was in the world
logam avane arinjilla
but the world did not know him
appo kartavi logathil janikkunnathinu munpe ivide undayirunnu
so was the Lord in the world even before he was born as a human
undayirunnu
he was there
pallavarum kando
did anybody see him
പഴയ നിയമകാലത്ത് പലരും കണ്ടു.
In the Old Testament several of them saw.
ദൈവത്തിന്റെ പഴയ നിയമത്തിലെ വെളിപ്പാടെല്ലാം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്.
And all the revelations or the epiphany of God in the Old Testament is the Lord.
പിതാവും പരിശുദ്ധാത്മാവും പഴയ നിയമത്തിൽ ഒരിടത്തും വെളിപ്പെട്ടിട്ടില്ല.
The God and the Holy Spirit have never appeared in the Old Testament.
പിതാവും പരിശുദ്ധാത്മാവും ആത്മരൂപികളാണ്.
God and the Holy Spirit they are spiritual beings.
അപ്പോൾ ആദാമിന്റെ അടുക്കൽ ചെന്നത് യേശുക്രിസ്തുവാണ്.
So the one who went to Adam was Jesus Christ.
ഹാനോക്കിനോട് നടന്നത് യേശുക്രിസ്തുവാണ്.
The one who walked with Enoch was Jesus Christ.
അബ്രഹാമിന്റെ അടുക്കൽ ചെന്ന യേശുക്രിസ്തു.
The one who visited Abraham was Jesus Christ.
ശിംശോന്റെ പിതാവ് മാനോഹയ്ക്ക് പ്രത്യക്ഷമായത് യേശുക്രിസ്തു.
The one who appeared to the father of Samson Manoah was Jesus Christ.
മോശയ്ക്ക് ദൂതൻ എന്ന പേരിൽ വെളിപ്പെട്ട ക്രിസ്തുവാണ്.
The one who appeared to Moses was Jesus Christ.
അപ്പോൾ പഴയ നിയമത്തിലെ വെളിപ്പാടെല്ലാം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്.
So all the epiphanies in the Old Testament was the Lord Jesus Christ.
മാത്രമല്ല അവൻ എല്ലായ്പ്പോഴും ലോകത്തിലുണ്ടായിരുന്നു.
Not only that at all times he was in the world.
പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല.
But the world did not know him.
എനിക്ക് കൃഷി വളരെ ഇഷ്ടമുള്ള ആളാണ്.
ഐ ആം വൺ ഹു ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിംഗ്.
ഞാൻ രാവിലെ സമയങ്ങളിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ കൃഷി സ്ഥലത്തേക്ക് പോകാറുണ്ട്.
വെനെവർ ഐ ഗെറ്റ് ടൈം ഐ ഗോ ടു മൈ ഫാം ലാൻഡ്.
അപ്പോൾ എനിക്ക് പ്രകൃതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഒന്ന് ചിലന്തി പോലെയാണ്.
ദ മോസ്റ്റ് തിങ് ദാറ്റ് ഐ ലൈക്ക് ഇൻ നേച്ചർ ഈസ് ദ പിക്ചർ ഓഫ് സ്പൈഡേഴ്സ് വെബ്.
ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം നോക്കി, വളരെ മനോഹരം. ചിലതിന് നീല കളറുണ്ട്, ചിലത് കറുപ്പുണ്ട്, ബ്രൗൺ ഉണ്ട്. എത്ര മനോഹരമായിട്ട് നെയ്തെടുത്തിരിക്കുന്നു.
ഐ കീപ് ഓൺ ഗേസിംഗ് അറ്റ് ദാറ്റ്. സം ആർ ബ്ലൂ, സം ആർ ബ്രൗൺ. ഹൗ ബ്യൂട്ടിഫുള്ളി ദ ആർ വീവ്ഡ്.
പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും ആ വലയിൽ ഇട്ടുകാരെ കാണുകയില്ല.
ബട്ട് ഹൗ മച്ച് എവർ വി ഗേസ് അപ്പോൺ ദ സ്പൈഡേഴ്സ് വെബ്, വി വിൽ നെവർ ഫൈൻഡ് ദ സ്പൈഡർ ദേർ.
അപ്പോൾ ഇട്ടുകാരെ അവിടെ ഇല്ലേ?
സോ ഡസ് ഇറ്റ് മീൻ ദ സ്പൈഡർ ഇസ് നോട്ട് ദേർ?
ഇട്ടുകാരെ ഉണ്ടോ ഇല്ലയോ?
ഇസ് ഇറ്റ് ദേർ ഓർ നോ?
അവൻ ഇങ്ങനെ എവിടെയെങ്കിലും കോർണറിൽ പോയിരിക്കുകയാ.
ദി സ്പൈഡർ ഈസ് വെയിറ്റിംഗ് സംവെയർ ഹിഡൻ ഇൻ എ കോർണർ.
ഏതെങ്കിലും ചെറിയ ജീവി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ,
എനി സ്മോൾ ക്രീച്ചർ ഓർ ഇൻസെക്ട് വുഡ് കം ടു ദി വെബ്,
അത് വേഗം അവിടേക്ക് വരും.
ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വുഡ് മേക്ക് ഇറ്റ്സ് അപ്പിയറൻസ്.
അതിനെ നൂല് കൊണ്ട് അതിനെ വരിഞ്ഞു കിട്ടും.
ആൻഡ് വൈൻഡ് ഇറ്റ്സ് പ്രേ വിത്ത് ഇറ്റ്സ് ത്രെഡ്.
അതിനെ കഴിക്കും.
ആൻഡ് ദെൻ ഇറ്റ് വുഡ് കൺസ്യൂം ഇറ്റ്.
അപ്പോൾ ചിലന്തി ഇവിടെ ഉണ്ട്.
ദ സ്പൈഡർ ഈസ് ദേർ.
പക്ഷേ ജീവികൾക്ക് അറിയാൻ പാടില്ല.
ബട്ട് ദി പ്രേ ഷുഡ് നോട്ട് നോ അബൌട്ട്
ഇറ്റ്. നമുക്ക് അറിയാൻ പാടില്ല.
വി ഷുഡ് ഓൾസോ നോ.
അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു.
ഹി വാസ് ഇൻ ദി വേൾഡ്.
ഈ ചിലന്തിയെ പോലെ ലോകമാകുന്ന വലയുടെ എവിടെയോ അവൻ ഉണ്ടായിരുന്നു.
ജസ്റ്റ് ലൈക്ക് ദ സ്പൈഡേഴ്സ് വെബ്, ഹി വാസ് സംവെയർ ഇൻ ദി വേൾഡ്.
ലോകത്തിലെ സകല ചലനങ്ങളും അവന്റെ ചലനങ്ങളാണ്.
ആൻഡ് ഓൾ ദി മൂവ്മെന്റ്സ് ഇൻ ദി വേൾഡ് വർ ഇനിഷ്യേറ്റഡ് ബൈ ഹിം.
അതുകൊണ്ടാണ് പറയാറ്, വാട്ട് ഇസ് ഹിസ്റ്ററി?
അതുകൊണ്ടാണ് ഈ ചോദ്യം, ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി.
ചരിത്രം എന്ന് പറയുന്നത് അവന്റെ കഥയാണ്.
അവന്റെ കഥയാ.
ഇറ്റ്സ് ഹിസ് സ്റ്റോറി.
അവൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല.
നത്തിങ് എവർ ഹാപ്പൻ വിതൗട്ട് ഹിസ് നോളജ്.
അവൻ അങ്ങനെയുള്ള വചനമാണ്.
ആൻഡ് ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് ദ വേർഡ്.
ആ വചനം പ്രത്യക്ഷമായി.
ആൻഡ് ദാറ്റ് ഇസ് ദ വേർഡ് ദാറ്റ് വാസ് മാനിഫെസ്റ്റഡ്.
യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന ആളുകൾക്കെതിരെയാണ് യോഹന്നാൻ ലേഖനം എഴുതി നമ്മൾ കണ്ടു.
ജോൺ ഇസ് റൈറ്റിംഗ് ദിസ് എപ്പിസിൽ അഗൈൻസ്റ്റ് ദോസ് ഹു ഡിനൈഡ് ദ ഹ്യൂമാനിറ്റി ഓഫ് ദ ലോർഡ്.
അപ്പോൾ യോഹന്നാൻ പറയുകയാണ്,
ആൻഡ് ജോൺ ഇസ് ഗോയിങ് ടു സേ,
അവന്റെ ജനനത്തിന്റെ ആദ്യം മുതൽ,
ഫ്രം ദ ബിഗിനിങ് ഓഫ് ഹിസ് ബർത്ത് ഇൻകാർണേഷൻ,
ഞങ്ങൾ കേട്ടു,
വി ഹേർഡ്,
ഞങ്ങൾ കണ്ടു,
വി ഹാവ് സീൻ,
ഞങ്ങൾ നോക്കി,
വി ഹാവ് ലുക്ക്ഡ് അപ്പോൺ,
ഞങ്ങളുടെ കൈ തൊട്ടു,
ആൻഡ് അവർ ഹാൻഡ്സ് ഹാവ് ഹാൻഡിൽഡ്.
അങ്ങനെയുള്ള ജീവന്റെ വചനമാണ് യേശുക്രിസ്തു.
ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ വേർഡ് ഓഫ് ലൈഫ് ഈസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
എന്നിട്ട് പറയാണ്, അവൻ വന്നത് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്.
ആൻഡ് ദെൻ ഹി സേസ് ദാറ്റ് ഹി കെയിം ഓൺലി ടു റിവീൽ ഗോഡ് ദ ഫാദർ.
ഞാൻ മുമ്പേ പറഞ്ഞ യോഹന്നാൻ 1:14.
As I reminded you earlier, John chapter 1 and verse
14. അങ്ങനെ മനുഷ്യത്വം സ്വീകരിച്ചു വന്നപ്പോൾ,
when he took upon himself humanity,
ആ ജനനത്തിന്റെ പ്രത്യേകത,
the speciality of that birth,
വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു.
The word became flesh and dwelt amongst us.
ആ പാർത്തു എന്നുള്ളതിന് കുറേക്കൂടെ മെച്ചമായ ഒരു തർജ്ജമ Tabernacled among us.
Yes, the better translation for the word dwelt is tabernacled.
ദൈവം ഈ സമാഗമനോടാരം ഉണ്ടാക്കുന്നതിന് മുമ്പേ മോശയോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു കൂടാരം ഉണ്ടാക്കും.
ബിഫോർ ദി ലോർഡ് ആസ്ക്ഡ് മോസസ് ടു മേക്ക് ദി ടാബനാക്കിൾ, ഹി സെഡ് ദാറ്റ് ഐ മൈറ്റ് ഡ്വെൽ അമംഗ് ദി പീപ്പിൾ.
അങ്ങനെ സമാഗമന കൂടാരം ഉണ്ടാക്കി.
ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദി ടാബനാക്കിൾ കേം ടു ബി.
കുറെ നാളിൽ ദൈവം അവിടെ ഉണ്ടായിരുന്നു.
ആൻഡ് ദി ലോർഡ് വാസ് ദേർ ഇൻ ദി ടാബനാക്കിൾ.
മരുഭൂമിയിലൂടെ 40 കൊല്ലം സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചു.
ഫോർ 40 ഇയേഴ്സ് ഇൻ ദി വിൽഡർനെസ് ദി ലോർഡ് ഡ്വെൽറ്റ് ഇൻ ദി ടാബനാക്കിൾ.
അതിനുശേഷം ഷീലോയിൽ ഈ സമാഗമന കൂടാരം വെച്ചു.
ആൻഡ് ദെൻ ദി ടാബനാക്കിൾ വാസ് സെറ്റ് ഇൻ ഷീലോ.
കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഈ പെട്ടകം ഫിലിസ്തീൻ പിടിച്ചോണ്ട് പോയി.
ആഫ്റ്റർ സം ഡേയ്സ് പാസ് ദ ആർക്ക് ഓഫ് ദ കവനന്റ് വാസ് ക്യാപ്ചർഡ് ബൈ ദ ഫിലിസ്തീൻസ്.
ദാവീദ് ആ പെട്ടകത്തെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി.
ആൻഡ് ഡേവിഡ് ബ്രോട്ട് ബാക്ക് ദ ആർക്ക് ടു ജെറുസലേം.
കുറെ കഴിഞ്ഞപ്പോൾ സലമോൻ ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ,
ആൻഡ് ആഫ്റ്റർ സം ടൈം വെൻ സോളമൻ ബിൽറ്റ് ദ ടെമ്പിൾ,
പെട്ടകം യെരുശലേമിൽ വെച്ചു.
ദി ആർക്ക് വാസ് കെപ്റ്റ് ഇൻ ജെറുസലേം.
ആ പെട്ടകം അവിടെ നിന്ന് അപ്രത്യക്ഷമായി.
ആൻഡ് ഫ്രം ദേർ ദി ആർക്ക് ഹാസ് ഡിസപ്പിയേർഡ്.
അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെയായി.
സോ ദ പ്രസൻസ് ഓഫ് ദി ലോർഡ് വാസ് നോട്ട് ടു ബി.
യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു, യേശു ദേവാലയം വിട്ടു പോയെന്ന്.
ആൻഡ് ഇൻ ജോൺസ് ഗോസ്പൽ വി സേ ദാറ്റ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡിപ്പാർട്ടഡ് ഫ്രം ദി ടെമ്പിൾ.
അപ്പോൾ ഒരു കാലത്ത് ദൈവം ജനത്തോടു കൂടെ വസിക്കാൻ ഉണ്ടായിരുന്ന പെട്ടകം ഇല്ലാതെയായി.
സോ വൺസ് വേർ ദി ആർക്ക് ഓഫ് ദി കോവനന്റ് വാസ് ദി മീൻസ് വേർ ഗോഡ് കുഡ് ഡ്വെൽ അമംഗ് ദി പീപ്പിൾ കേം നോട്ട് ടു ബി.
എന്ന നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവം തീരുമാനിച്ചു, ദൈവം തന്നെ സമാഗമന കൂടാരമായിട്ട് വരാം.
ആൻഡ് ആഫ്റ്റർ സെഞ്ചുറീസ് പാസ്, ഗോഡ് ഡിസൈഡഡ് ദാറ്റ് ഗോഡ് ഹിംസെൽഫ് വുഡ് ഇൻകാർണേറ്റ് ആസ് ദി ടാബനാക്കിൾ.
ഏതാണ് സമാഗമന കൂടാരം?
സോ വാട്ട് ഈസ് ദി ടാബനാക്കിൾ?
യേശുക്രിസ്തുവായ കൂടാരം.
ഇറ്റ് ഈസ് ദി ടെന്റ് വിച്ച് ഈസ് ദി
ലോർഡ്. വചനം സമാഗമന കൂടാരമായി നമ്മുടെ അടുക്കൽ വന്നു.
ദി വേർഡ് കെയിം ആസ് ദി ടാബനാക്കിൾ ആൻഡ് ഡ്വെൽറ്റ് അമംഗ്സ്റ്റ് അസ്.
ഞാൻ യോഹന്നാന്റെ സുവിശേഷം, എനിക്ക് ഇഷ്ടമുള്ള സുവിശേഷമാണ്. അതും ഈ ലേഖനമൊക്കെ ആയിട്ട് വായിച്ചത് ആരംഭപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, യോഹന്നാൻ പറയുകയാണ്, വേർഡ് ബിക്കേം ഫ്ലഷ് ആൻഡ് ടാബർനാക്കിളുടെ അമംഗ് അസ് എന്ന് പറയുമ്പോൾ ആ ടാബർനാക്കിൾ എങ്ങനെ യേശുക്രിസ്തു ആയിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ്.
ആൻഡ് ദി ജോൺസ് ഗോസ്പൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് വെൻ ഐ സ്റ്റഡി ദാറ്റ് അലോങ് വിത്ത് ദി എപ്പിസോഡ്സ്, വൺ തിങ് ദാറ്റ് മേക്ക് വെരി ക്ലിയർ ടു മീ ഈസ് ദാറ്റ് ദി വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ടാബർനാക്കിൾഡ് അമംഗ്സ്റ്റ് അസ്. ആൻഡ് ഹൗ ദാറ്റ് ഹാപ്പൻഡ്, ദാറ്റ് ഇസ് വാട്ട് ഹാസ് കോട്ട് മൈ അറ്റൻഷൻ.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യോഹന്നാൻ 1 to 14 വരെ അധ്യായങ്ങൾ പ്രാകാരത്തിന്റെ ഒരു ചിത്രമാണ് നൽകുന്നത്.
When you look at John chapter 1 till 14,
13.
It is a picture of the courtyard.
ആദ്യത്തെ 12 വരെ അധ്യായങ്ങളിൽ യാഗപീഠം കാണാം.
Up till chapter 12 it is the altar.
ഒന്നാം അധ്യായത്തിൽ യാഗപീഠമുണ്ട്.
In chapter 1 there is an altar.
ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
Behold the lamb of God that bears the sins of the whole world.
ഇനി 12-ാം അധ്യായത്തിൽ കർത്താവ് ഗ്രീക്കുകാരോട് പറഞ്ഞു.
And to the Greek in chapter 12 the Lord says.
കോതമ്പുപണി നിലത്ത് വീണ് ചാകണം.
A kernel of wheat has to fall to the ground and die.
അവിടെ മരണമാണ്.
There is also death.
യാഗപീഠത്തിന്റെ നിറവേറലാണ്.
It is a fulfillment of the altar.
ഇനി 13-ാം അധ്യായത്തിൽ എന്താ ഉള്ളത്?
What is there in chapter 13?
കാലുകളെ കഴുകുക.
That is a washing of the disciples' feet.
പിച്ചളത്തൊട്ടി.
There is the bronze basin.
അപ്പോൾ യോഹന്നാൻ ആദ്യത്തെ 13 അധ്യായങ്ങളിൽ പ്രാകാരത്തിന്റെ നിറവേറലിനെ യേശുക്രിസ്തുവിൽ കാണാം.
And in the first 13 chapters of John we see the fulfillment of the courtyard in the life of Jesus.
രണ്ട് 14 മുതൽ 17 വരെ അധ്യായങ്ങളിൽ
and chapters 14 to 17
വിശുദ്ധ സ്ഥലത്തിന്റെ നിറവേറലിനെ യേശുക്രിസ്തുവിൽ കാണാം.
We see the fulfillment of the holy place in the person of Jesus.
14 മുതൽ 17 വരെ അധ്യായങ്ങൾ
chapters 14 to 17
15 അധ്യായങ്ങളിൽ കൂട്ടായ്മയുടെ മേശയുണ്ട്.
We see in 14 and 15 we have the table of fellowship.
16-ാം അധ്യായത്തിൽ നിലവിളക്കിനെ നിറവേറല് കാണാം, പരിശുദ്ധാത്മാവും വചനവും.
And in chapter 16 we can see the fulfillment of the lampstand and the Holy Spirit.
17-ാം അധ്യായത്തിലോ
but what about it in verse
കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന.
We see the intercessory prayer of the Lord.
ധൂപപീഠം.
We see the incense.
18 മുതൽ 20 വരെ അധ്യായങ്ങളിൽ അതിവിശുദ്ധ സ്ഥലമാണ്.
Verses 18 to 20 the most holy place.
നമ്മുടെ കർത്താവ് മരിക്കുന്നു.
Our Lord is dying.
അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കുന്നു.
And he is entering into the most holy.
21-ാം അധ്യായം.
And when we come to chapter 21.
പാളയം.
We see that is the camp.
അവിടെ മീൻ പിടിക്കാൻ പോണം.
They have to go to fish.
അവിടെ ആടുകളെ പാലിക്കണം.
There the sheep has to be pastured.
എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്.
How beautifully John has pictured and written his gospel.
സമാഗമന കൂടാരം യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു.
So a tabernacle was indeed a shadow of the Lord.
ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ?
Have you understood what I'm trying to say?
എന്റെ ആവേശം കൂടെ സന്തോഷം കൂടെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. കർത്താവിനെ കാണുമ്പോൾ ആ സമാഗമന കൂടാരം യേശുക്രിസ്തു തന്നെയായിരുന്നു.
When we look at the Lord, we understand that the tabernacle was indeed the Lord Jesus Christ.
ആദ്യത്തെ 12 അധ്യായങ്ങളിൽ യാഗപീഠം.
First 12 chapters the altar.
13-ാം അധ്യായത്തിൽ പിച്ചളത്തൊട്ടി.
Chapter 13 the bronze basin.
14-15 അധ്യായങ്ങളിൽ കാഴ്ചപ്പത്തിന്റെ മേശ.
Chapter 14 and 15 the table of shewbread, the symbol of fellowship.
16-ാം അധ്യായത്തിൽ നിലവിളക്ക്.
Chapter 16 the lamp stand.
17-ാം അധ്യായത്തിൽ ധൂപപീഠം.
Chapter 17 the incense, altar of incense.
18 മുതൽ 20 വരെ അധ്യായങ്ങളിൽ അതിവിശുദ്ധ സ്ഥലം.
18 to 20 the most holy place.
21-ാം അധ്യായത്തിൽ പാളയം.
21 the camp.
സമാഗമന കൂടാരം യേശുവിൽ നിറവേറി.
And the tabernacle was fulfilled in the person of the Lord.
ഇനി യോഹന്നാൻ ലേഖനത്തിലേക്ക് വരിക.
Let us come to the epistle of John.
യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പ്രാകാരം കാണാം.
And in John 1 the first chapter we see the courtyard.
അവിടെ രക്തവേഴാം വാക്യത്തിൽ രക്തചൊരിച്ചിൽ.
And in verse 7 we see the shedding of blood.
2 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ വിശുദ്ധ സ്ഥലമാണ്.
Chapter 2 to 4 it is the holy place.
2 മുതൽ 4 വരെ.
Chapters 2 to 4
രണ്ടാം അധ്യായത്തിൽ കർത്താവായ യേശുവിന്റെ പ്രാർത്ഥന ധൂപപീഠം.
We see the prayer of the Lord in chapter 2 the altar of incense.
മൂന്നാം അധ്യായത്തിൽ വിളക്ക്.
In chapter 3 we see the lamp.
ദൈവത്തിന്റെ വചനത്തിന്റെ ചിത്രം അവിടെ കാണാൻ കഴിയും.
We see the picture of the word of God.
നാലാം അധ്യായത്തിൽ ശരിയായ കൂട്ടായ്മയല്ലാത്ത കാഴ്ചപ്പത്തിന്റെ മേശ.
Chapter 4 we see the right fellowship symbolizing the table of the shewbread.
അഞ്ചാം അധ്യായത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെ ത്രിയേക ദൈവം.
And in chapter 5 the most holy place the triune God.
അപ്പോൾ വചനം എന്താണെന്നുള്ള ചോദ്യത്തിന് ഇത്രേ ഉത്തരം നിങ്ങൾ നമ്മൾ പറഞ്ഞാലേ ശരിയാകൂ.
So to the question that we put forward, what is the meaning of the term word, all these answers together only can give us a complete meaning.
വചനം സൃഷ്ടാവാണ്.
The word is the creator.
വചനം വെളിപ്പാടാണ്.
The word is revelation.
വചനം ദൈവമാണ്.
The word is God.
വചനം മധ്യസ്ഥനാണ്.
And word is the mediator.
അവൻ മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ വചനത്തിൽ സമാഗമന കൂടാരം നിറവേറി.
The fulfillment of the tabernacle was in the humanity of the Lord.
നമ്മുടെ കർത്താവ് എത്ര മഹത്വവാനാണ്.
How great is our Lord.
രണ്ടാമതായിട്ട് എഴുത്തുകാരൻ പറയുന്നത്,
secondly what the writer is saying,
ഈ വചനം കൊണ്ട് നമുക്കുള്ള ഗുണം എന്താ?
Now what is the word prophetess?
ആദ്യ ഭാഗം ഉപദേശമാണ്.
First part is doctrinal.
നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനത്തെ കുറിച്ച്.
ഫോർ തിങ്സ് റിഗാർഡിംഗ് ദ വേർഡ്.
അത് ഇങ്ങനെയുള്ള വചനം ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ ഗുണം?
സോ വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് ഫോർ അസ് ടു ഹാവ് സച്ച് എ വേർഡ്?
നമുക്ക് അഞ്ച് ഗുണങ്ങളുണ്ട്.
വി ഹാവ് ഫൈവ് ബെനിഫിറ്റ്സ്.
അഞ്ച് ഗുണങ്ങൾ ഞാൻ വേഗം പറയാം.
ആൻഡ് വെരി ക്വിക്ലി ഐ വിൽ ലിസ്റ്റ് ദം ഔട്ട് ടു യു.
ഈ വചനം കൊണ്ടുള്ള അഞ്ച് സാധ്യതകൾ ഒന്നാമത്തേത് ഈ വചനം പ്രത്യക്ഷമായ വചനമാണ്.
The five possibilities for the word of God, firstly it was one that was manifested.
ഞാൻ അതിനെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു.
I've already elaborated on that.
രണ്ടാമത്തേത്,
secondly,
ഈ വചനം നമുക്ക് ജീവൻ നൽകുന്നതും നിത്യജീവൻ നൽകുന്നതുമാണ്.
This word is one that gives to us life and life eternal.
അപ്പോൾ യേശുക്രിസ്തുവായ വചനം കൊണ്ട് നമുക്കുള്ള രണ്ടാമത്തെ പ്രയോജനം ജീവൻ ലഭിച്ചു.
The second benefit that we derive from the word which is Jesus Christ is that we got life.
ആ ജീവൻ നിത്യജീവനാണ്.
And that life was eternal life.
ഇനി പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകണം.
Let us go quickly to the Old Testament.
പഴയ നിയമത്തിൽ ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല.
God has not completely revealed himself in the Old Testament.
വചനം ദൈവത്തെ വെളിപ്പെടുത്തി.
But the word has revealed God.
പഴയ നിയമത്തിൽ ജീവനും നിത്യജീവനും ഇല്ല.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് വി ഡിഡ് നോട്ട് സീ ലൈഫ് ആൻഡ് ഇറ്റേണൽ ലൈഫ്.
നമ്മൾ രാവിലെ ആരാധന യോഗത്തിൽ ഞാൻ ആ കാര്യത്തിൽ സൂചന പറയുകയുണ്ടായി.
ഏർലിയർ ഡ്യൂറിംഗ് ദി വർഷിപ്പ് ഐ ഹാഡ് ജസ്റ്റ് ഹിന്റഡ് അപ്പോൺ ദാറ്റ്.
പഴയ നിയമകാലത്തെ ആളുകൾ യാഗം അർപ്പിച്ചു.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസ് ദേ ഓഫർഡ് സാക്രിഫൈസസ്.
ഓരോ പാപം ചെയ്യുമ്പോഴും യാഗം അർപ്പിക്കും.
എവരി ടൈം ദേ സിൻ ദേ ഓഫർഡ് സാക്രിഫൈസ്.
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യാഗം അർപ്പിക്കും.
ദേ ട്രൈ ടു പ്ലീസ് ഗോഡ് ത്രൂ സാക്രിഫൈസ്.
എന്നാൽ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഒരു തെളിവ് മഹാപാപ പരിഹാര ദിവസത്തിലാണ്.
But the proof or the evidence that the sins were all atoned for was on the day of atonement.
മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു.
The high priest he is drawing nigh into the most holy place.
അവിടെ കൃപാസനത്തിന്റെ മീതെ രക്തം തളിക്കുന്നു.
And there on the mercy seat is sprinkling the blood.
അതെ മടങ്ങി വരുന്ന ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക.
And the people are waiting for his return.
അവന്റെ വരവിന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുക.
And with great eagerness they are waiting for the high priest to return.
എന്താ കാരണം?
What is the reason?
മഹാപുരോഹിതൻ വന്നാൽ,
if the holy high priest returns,
അതിന്റെ അർത്ഥം എന്താ?
What does it mean?
ഒരു കൊല്ലത്തെ കാര്യം നേരെയായി.
That means 1 year atonement has been accounted for.
ശരിയാണോ?
Is that correct?
ഒരു കൊല്ലത്തെ പാപങ്ങൾ ദൈവം മറച്ചു.
God has already covered 1 year of sin.
പിറ്റേ ദിവസം മുതലോ?
But what from next day?
പിന്നെ മൃഗത്തെ കൊണ്ട് വരിക.
Again they are coming with animals.
യാഗം അർപ്പിക്കുക.
Offering sacrifices.
പിന്നെ യാഗം രക്തം.
Again blood and sacrifice.
അവിടെ നിത്യജീവൻ ഉണ്ടായിരുന്നില്ല.
There was no eternal life.
എന്നാൽ യേശുക്രിസ്തു വന്നതുമൂലം,
but because the Lord came,
വചനം മൂലം,
and through the word,
നമുക്ക് നിത്യജീവൻ ഉണ്ടായി.
We have been granted eternal life.
ഇവിടെയാണ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം.
Now here we find the difference between law and grace.
റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്,
in Romans chapter 8 Paul says like this.
ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നില്ല ന്യായപ്രമാണം.
Law was not one that could cause us to live.
അപ്പോൾ പിന്നെ എന്തിനാ ന്യായപ്രമാണം ദൈവം നൽകിയത്?
So then what was the purpose of the law being given at all?
നിത്യജീവൻ നൽകാനും രക്ഷിക്കാനും കഴിയുന്ന പ്രമാണമായിരുന്നില്ല.
The law was not one that could save us or give us eternal life.
1500 കൊല്ലം ഈ ന്യായപ്രമാണത്തിന് കീഴിൽ ഇവർ ജീവിച്ചു.
For 1500 years the people of Israel lived under the law.
പക്ഷേ ഒരാൾക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല എന്റെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു.
But not even one could claim that all my sins were atoned for.
പിന്നെ എന്തിനാ യാഗങ്ങൾ അർപ്പിച്ചത്?
Then why did they offer the sacrifices?
ലക്ഷക്കണക്കിന് മൃഗങ്ങൾ കൊല്ലപ്പെട്ടില്ലേ?
Lakhs of animals were sacrificed.
ഈ യാഗങ്ങൾ കൊണ്ട് സാധിച്ചത്,
what was accomplished through these sacrifices?
അവർ പാപികളാണെന്ന് തെളിഞ്ഞു.
It was proven that they were indeed sinners.
രണ്ട്, പാപത്തോട് ദൈവം കഠിനമായി ഏർപ്പെടുന്നു എന്ന് മനസ്സിലായി.
Second, we know God is dealing seriously with sin.
മൂന്ന്, അവരെ കൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി.
Thirdly, they understood that they themselves could not make propitiation for their sin.
നാല്, ഞങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യേശു വന്നേ മതിയാകയുള്ളൂ.
And fourthly, they submitted that for the propitiation of sin Jesus has to come.
ഇതാണ് ന്യായപ്രമാണത്തിന്റെ സാധ്യത.
Now that is the possibility put forth by the law.
ന്യായപ്രമാണം കൊണ്ട് ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
So the law was not able to save anyone.
ആർക്കും ജീവൻ നൽകിയില്ല.
It did not give life to anyone.
എന്നാൽ ജീവിപ്പിക്കുന്ന പ്രമാണം ഉണ്ടായത് യേശുക്രിസ്തുവിന്റെ വരവോടെ.
But the law that gave life came through Jesus Christ.
അവന്റെ മരണത്താൽ നമ്മുടെ മരണം മാറ്റിയത് മാത്രമല്ല നിത്യജീവൻ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ അവയ്ക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും അത്രേ വന്നിരിക്കുന്നത്.
By his death not only did he give us life but eternal life, just as the Lord came said I have come to give them life and life eternal.
യോഹന്നാൻ 10:10,
that is John's gospel 10:10.
അപ്പോൾ ഈ വചനം കൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടായി?
So what are the benefits of the word of God?
ഒന്ന്, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
We could understood God.
രണ്ട്, നമുക്ക് ജീവനും നിത്യജീവനും കിട്ടാനിടയായി.
Secondly, we receive life and life eternal.
മൂന്നാമത്തെ കാര്യം യോഹന്നാൻ പറയുന്നത് കൂട്ടായ്മയാണ്.
And thirdly, what John is saying is about fellowship.
കൂട്ടായ്മ എന്നുള്ള വാക്ക് ഇവിടെ 4 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു.
4 times he is repeating the term fellowship.
എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ?
What does that term mean?
ഒരു പിരിയാബന്ധം.
It is an inseparable relation.
ശരിയാണോ?
Is that true?
യോഹന്നാൻ പറയുന്നു, നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു.
Here John says our fellowship is with the father and with his son Jesus Christ.
രണ്ടാമത് പറയാണ്, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്.
And secondly he says that we have a fellowship amongst us.
അപ്പോൾ നമ്മുടെ കൂട്ടായ്മ എങ്ങനെ ഉണ്ടായതാണ്?
So how did our fellowship come to be?
ഇസ്രായേൽ മക്കളിലേക്ക് തിരികെ പോകാം.
Let us go back to the history of the Israelites.
ഇസ്രായേൽ മക്കൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു.
Did they had fellowship?
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം.
Behold how blessed and good it is for brethren to dwell together.
അപ്പോൾ ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു.
So the 12 tribes among the Israelites, they had a fellowship.
എന്നാൽ നമ്മുടെ കൂട്ടായ്മ എങ്ങനെ ഉണ്ടായതാണ്?
But what is our fellowship? How did it come to be?
നാം ഇസ്രായേലരായതുകൊണ്ടല്ല.
Is it not because we are Israelites?
യാക്കോബിന്റെ മക്കളായതുകൊണ്ടല്ല.
Not because we are sons of Jacob.
നമുക്ക് പിരിയാത്ത ഒരു ബന്ധം ദൈവസഭയ്ക്കകത്തുണ്ടാക്കി.
Because an inseparable relation was created in the church of God.
ആ ബന്ധത്തിന്റെ പേരാണ് പരിശുദ്ധാത്മ സ്നാനം.
And that relation, the name is the baptism by the Holy Spirit.
എഫേസ്യരേഖന 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ആത്മാവിന്റെ ഐക്യത.
Ephesians chapter 4 verse 3 Paul terms it as the unity of the Holy Spirit.
അപ്പോൾ ദൈവസഭയിലെ വിശ്വാസികൾ തമ്മിൽ കറുത്തവരോ വെളുത്തവരോ ആണോ പെണ്ണോ ആരുമായിക്കൊള്ളട്ടെ, യഹൂദനോ യവനനോ ആരുമായിക്കൊള്ളട്ടെ, ഇവർ തമ്മിലുള്ള ഒരു പിരിയാത്ത ബന്ധം ഉണ്ടാക്കി.
So in the church of God, whether it be black or white, men or women, Jew or Gentile, an inseparable relation was created in the church.
ഈ ബന്ധം എങ്ങനെ ഉണ്ടായതാണ്?
ഹൗ ഡിഡ് ദിസ് റിലേഷൻ കം ടു ബി?
1 കൊരിന്ത്യർ 12:13 പൗലോസ് പറയുന്നുണ്ട്.
ഇൻ 1 Corinthians chapter 12 and verse 13 പോൾ ഈസ് സെയിങ് ലൈക് ദിസ്,
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ,
വെദർ ജൂ ഓർ ഗ്രീക്ക്, വെദർ സ്ലേവ് ഓർ ഫ്രീ,
നാം എല്ലാവരും ഏക ശരീരമായി.
വി ആർ ഓൾ മേഡ് ടു ഡ്രിങ്ക് ഓഫ് ദ വൺ സ്പിരിറ്റ്.
അങ്ങനെ ഏക ശരീരമാകേണ്ടതിന്,
ഇൻ ഓർഡർ ദാറ്റ് വി മൈറ്റ് ബിക്കം വൺ ബോഡി,
നമ്മെ ആത്മാവിൽ സ്നാനപ്പെടുത്തി.
വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി.
അപ്പോൾ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ?
സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്പിരിച്വൽ ബാപ്റ്റിസം?
സ്പിരിറ്റ് ബാപ്റ്റിസം.
സ്പിരിറ്റ് ബാപ്റ്റിസം.
ഈ പൊതുവെ ആളുകൾ ഈ ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മപ്രാപണം ഇതെല്ലാം കുഴച്ചുമറിച്ചെല്ലാം ഒന്നാണെന്ന് വിചാരിക്കുന്നത്.
മെനി പീപ്പിൾ ദേ മിക്സ് അപ്പ് ഓൾ ദ ടേംസ് ലൈക് സ്പിരിറ്റ് ബാപ്റ്റിസം, അനോയിന്റ്മെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
അല്ലല്ലല്ല,
ദാറ്റ് ഈസ് നോട്ട് ട്രൂ.
ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് അങ്ങ് ചൊറിച്ചിൽ വരും. അവർ ചോദിക്കുന്ന വിശ്വാസികളാ അല്ലേ? ഏത് കൂട്ടത്തിലാ? ഞങ്ങളുടെ ബ്രദറുകാരാ. അയ്യോ, ബ്രദറിലാ അല്ലേ ആത്മസ്നാനം കിട്ടിയോ?
Some people, when they see us and they come to know that we are from the brethren background, they seem to be irritated. Have you received a spirit baptism?
Enna uttaram parayum?
What is the answer that we will tell?
Abhishekam kittiyo ennu nammal enna parayum?
Have you received the anointing? What is our answer?
എന്തു ചെയ്യാനാ, നമ്മളെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ വട്ടം കറങ്ങി ചോദ്യം ഉണ്ടാകുമ്പോൾ.
So the reason is we have not studied and therefore we go round and round without an answer.
പ്രിയപ്പെട്ട, ഇതെല്ലാം നമുക്കുള്ളതാ.
These are all our inheritance.
നമ്മൾ തമ്മിലുള്ള ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ഒന്നാക്കി എന്നുള്ളതാ.
The unity with which we have is that the Holy Spirit made us one.
ആത്മാവിൽ സ്നാനപ്പെട്ടു എന്നുള്ളതാ.
We were baptized by the Spirit.
ഞാൻ ഒരു സൂചന മാത്രം പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കാം.
Let us just give one hint before I
proceed. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്.
Acts of the Apostles chapter 2 verses 1 onwards, very important passage.
അപ്പോൾ ദൈവസഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത അവരെ ഒന്നാക്കി തീർത്തിരിക്കുന്നത് ആത്മാവിന്റെ സ്നാനം കൊണ്ടാണെന്ന് 1 Corinthians 12:13 കണ്ടു.
In 1 Corinthians chapter 12 and 13 we saw that it is the Holy Spirit that made one fellowship amongst the people in the church.
ഇനി 2-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം നോക്കാം.
Let us read Acts of the Apostles chapter 2 and verse 1.
പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൂടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിൽ മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
When the day of Pentecost had come, they were all together in one place. Suddenly there came from heaven a noise like a violent rushing wind, and it filled the whole house, and they were all sitting.
അപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നു.
So the day of Pentecost came.
ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുന്നത് when the day of Pentecost was fulfilled. മലയാളത്തിൽ അതില്ല.
In English it says when the day of Pentecost was fulfilled.
പെന്തക്കോസ്ത് നിറവേറി.
The fulfillment of the day of Pentecost.
പെന്തക്കോസ്ത് പറഞ്ഞാൽ എന്താ?
What does the term mean?
നമ്മുടെ സാറിന് പെന്തക്കോസ്ത് പറയാം, പെന്തക്കോസ്ത് സഭ എന്നാ, പെന്തക്കോസ്ത് സഭയല്ല.
ജനറലി വി തിങ്ക് ഇറ്റ് ഇസ് ദ പെന്തക്കോസ്ത് ചർച്ച്.
പെന്റ,
ദ ടേം കംസ് ഫ്രം
പെന്റ, പെന്റ
ഇറ്റ് കംസ് ഫ്രം ദ ടേം പെന്റ.
5
5
പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം.
പെന്തക്കോസ്ത് മീൻസ് ദി 5th ഡേ.
ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ 7 പെരുന്നാളുകളുണ്ട്.
50th ഡേ. Yeah, there are 7 feasts in the book of
Leviticus. 7 പെരുന്നാളുകളുണ്ട്.
7 feasts in the book.
1-ാം മാസം 14-ാം തീയതി പെസഹ.
First month 14th there is the Passover.
നമ്മുടെ കർത്താവിന്റെ മരണം.
That is the death of our Lord Jesus Christ.
അതിന്റെ 3-ാം ദിവസം ആദ്യഫലക്കാരെ ഉയർത്തുന്നു.
And the third day it is the feast of the first fruits.
വെള്ളിയാഴ്ച മരിക്കുന്നു.
On the Friday he is dying.
ഞായറാഴ്ച ഉയർക്കുന്നു.
And on Sunday he is
ആ ഉയർപ്പിന്റെ അന്ന് തുടങ്ങി 50-ാമത്തെ ദിവസം.
And from the day of resurrection the 50th day.
അന്ന് പുളിച്ച രണ്ട് അപ്പങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ട് വെക്കണം.
And the two bread that has leaven should be put in the presence of the Lord.
ഒന്ന് യഹൂദനെയും ഒന്ന് ജാതിയെയും കാണിക്കുന്നു.
One is for the Jew and one is for the Gentile.
ഈ രണ്ട് അപ്പവും ദൈവം അംഗീകരിക്കുക.
And both of this bread the Lord is accepting.
ദൈവം പറഞ്ഞു നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഒരു പുളിപ്പും കാണാൻ പാടില്ല എന്ന്.
The Lord is saying that in your dwelling place there should not be any leaven.
പക്ഷേ ഇവിടെ പറയാണ് രണ്ട് പുളിച്ചപ്പം കൊണ്ടുവരണം.
In this place it's mentioned that two bread with leaven should be brought.
നിങ്ങൾക്കറിയാം ഈസ്റ്റ് ചേർത്ത് മാവ് വെച്ച് വൈകിട്ട് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതങ്ങ് പുളിക്കും.
You know when we put yeast into some dough and keep it in the night it will become leavened.
അത് രാവിലെ അതെടുത്ത് ചുട്ട് കഴിഞ്ഞാൽ അപ്പോ ദോശയായിട്ട് ചുട്ട് കഴിഞ്ഞാൽ
and in the morning if you were try to make it a bread or dosha
adu pinne pulichondirikkuo
will it still continue to have leaven
adil pulippu kaanuo
will it still have leaven
ningalada yoje ee appa chuttu kaiyala avula pulippu maari koluvo
if you are going to bake that dough into food items will it still continue to have leaven
pulippu undayirikkuo illayo
will it have or no
നിങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോ ഒക്കെ. ഇനി ഇവരോട് ചോദിക്കാം, ഡബിൾ എഞ്ചിൻ ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ കേട്ടോ. ഈ മാവ് കുഴച്ച് വെച്ച് അപ്പം ഉണ്ടാക്കിയാലേ അതിനകത്ത് ആ പുളിപ്പിന്റെ രുചി ഉണ്ടോ?
ഉണ്ടുണ്ട്.
എഞ്ചിയൊന്നും ഉണ്ടാക്കാറില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. പുളിപ്പുണ്ട് അല്ലേ, അതിങ്ങനെ പുളിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമോ? ചുട്ടാൽ അതോടെ പുളിപ്പ് അവിടെ നിൽക്കും. ആ പുളിപ്പ് എത്രയുണ്ട് അത്രയായിട്ട് അവിടെ നിൽക്കും.
When it is baked we find whatever was the amount of leaven there it would stay at that level.
ഇതാ പെന്തക്കോസ്താണ് നടന്നത്.
This is what happened on the day of Pentecost.
യഹൂദൻ പാപത്തെ പുളിച്ചതാ.
The Jew was leavened because of sin.
ജാതികളും പാപത്താൽ പുളിച്ചതാ.
Similarly even the Gentile
ഈ രണ്ടിനെയും കൂടി ആത്മാവ് കൊണ്ടുവന്ന് ചുട്ടു.
And the Holy Spirit in a way baked both of them.
രണ്ടിനെ അംഗീകരിച്ചു.
And both were accepted.
എങ്ങനെ അംഗീകരിച്ചു?
How were they accepted?
പെന്തക്കോസ്ത് നിറവേറിയപ്പോൾ.
By the fulfillment of Pentecost.
എന്തു സംഭവിച്ചു?
What happened?
അവർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു.
They were gathered together in one place.
12 അപ്പോസ്തലന്മാര്.
12 apostles.
അവർ കൂടിയിരുന്നപ്പോൾ.
And while they were gathered together.
കൂടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം ഉണ്ടായി.
A noise like a violent rushing wind.
ആ കാറ്റ് അവർ ഇരുന്ന വീടിനകത്തേക്ക് വന്നു.
And it filled the whole house they were sitting in.
ആ വീട് മുഴുവൻ നിറച്ചു.
And it filled the whole house.
ഓൾറെഡി അവിടെ കാറ്റുണ്ട്, വായുണ്ട്.
There is already wind there.
ആ വായു കൂടെ ശക്തിയേറിയ ഒരു കാറ്റ് അവിടേക്ക് വന്നു.
Apart from that a violent rushing wind was the one that came.
അപ്പോൾ നിങ്ങൾ എന്നുള്ള പോലെ ശിഷ്യന്മാർ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്?
So where are the disciples sitting?
എന്തിനകത്തായിരിക്കുന്നത്? യോഹന്നാൻ 3-ാമത്തെ കർത്താവ് പറഞ്ഞു കാറ്റ് ഇഷ്ടമുള്ളവർ തൂകുന്നു അതുപോലെ ആവുന്നു വീണ്ടും ജനിച്ചവൻ. ആത്മാവിനാൽ വീണ്ടും ജനിച്ചവൻ.
In John's Gospel 3 the Lord is saying that just as the wind blows wherever it pleases so it is with the Holy Spirit regarding the ones who are saved.
അപ്പോൾ പെന്തക്കോസ്താണ് നടന്നത് ഈ കാറ്റിനകത്ത് വിശ്വാസികളെ എല്ലാവരും കൂടി ആക്കി.
And on the day of Pentecost what happened was that all the believers gathered there were surrounded by the wind.
അത് ആത്മാവിനകത്ത് അവരെ ആക്കി.
They were encompassed by the Spirit.
ആത്മാവിൽ അവരെ മുക്കി.
They were dipped into the Holy Spirit.
വെള്ളത്തിൽ നാം മുങ്ങി സ്നാനമേൽക്കുമ്പോൾ വെള്ളത്താൽ മൂടപ്പെടുന്നത് പോലെ പെന്തക്കോസ്തിൽ ആത്മാവിനാൽ അവരെ മൂടി.
Just like when we are baptized with water we are dipped or immersed into the water in the same way on the day of Pentecost they were immersed into the Spirit.
ഇതിന്റെ പേര് ആത്മസ്നാനം.
Now this is the meaning of the term. യഹൂദനെ
ജാതിയെയും കൂടെ ഈ ആത്മാവാകുന്ന കാറ്റിനകത്താക്കി.
The Jew and the Gentile together were immersed into the wind which is the Spirit.
അപ്പോൾ ദൈവസഭയുടെ രൂപീകരണത്തിന്റെ പേരാണ് ആത്മസ്നാനം.
So the formation of the Church of God the term is Spirit baptism.
പിന്നീട് ഒരിക്കൽ ആവർത്തിച്ചിട്ടില്ല.
This is not repeated after that ever.
1947 മുമ്പ് ജനിച്ചാരിൽ ഇവിടെ ഉണ്ടോ?
If there is anybody who is born before 1947.
അത് കഴിഞ്ഞാണോ? കണ്ടാ തോന്നുന്നു പ്രായം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി.
1947 ഇന്ത്യ ഗോട്ട് ഇറ്റ്സ് ഫ്രീഡം.
ഇപ്പോ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ?
Today do we have freedom or no?
ഉണ്ടോ? നമ്മൾ ഗാന്ധിജിയെ പോലെ സമരം ചെയ്യാൻ പോകുന്നുണ്ടോ?
Are we going to just like Gandhiji?
ഇല്ല.
we are not going to do
ആ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുക.
ബിക്കോസ് വി വർ ബോൺ ഇൻ ടു എ ഫ്രീ ഇന്ത്യ.
വീണ്ടും വീണ്ടും സ്വാതന്ത്ര്യ സമരം ഇല്ല.
ദേർ ഇസ് നോ മോർ റെവല്യൂഷൻ ഫോർ ഫ്രീഡം.
2000 വർഷം മുമ്പ് നടന്ന ആത്മസ്നാനത്തിലേക്ക് നാം പങ്കാളികളായി തീരുക വിശ്വസിക്കുമ്പോൾ.
ആൻഡ് ദ 2000 ഇയേഴ്സ് ബിഫോർ ദി സ്പിരിറ്റ് ബാപ്റ്റിസം ദാറ്റ് ടുക്ക് പ്ലേസ് വെൻ വി പുട്ട് അവർ ഫെയ്ത്ത് ഓൺ ദ ലോർഡ് വി ആർ ബിക്കമിങ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ബാപ്റ്റിസം.
അപ്പോൾ അന്ന് ആത്മസ്നാനം നടന്നു.
സോ ഓൺ ദാറ്റ് ഡേ സ്പിരിറ്റ് ബാപ്റ്റിസം.
രണ്ട് ഓരോരുത്തരുടെമേൽ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അഥവാ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെമേലും വന്നു.
ആൻഡ് ദ ടങ്സ് ഓഫ് ഫയർ കെയിം അപ്പോൺ ഈച്ച് വൺ ഓഫ് ദം ആൻഡ് റെസ്റ്റഡ് ഓൺ ദം.
അപ്പോൾ രണ്ട് കാര്യം നടന്നു.
സോ ടു തിങ്സ് ഹാപ്പൻഡ്.
സഭയ്ക്കാവുന്ന കൂട്ടത്തിന് ആത്മസ്നാനം കിട്ടി.
ആൻഡ് ആസ് എ ഹോൾ ദ ചർച്ച് ദേ ഹാഡ് ദ സ്പിരിറ്റ് ബാപ്റ്റിസം.
സഭയിൽ ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവാകുന്ന തീ കിട്ടി.
ആൻഡ് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദ ചർച്ച് ദേ റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആസ് സിംബലൈസ്ഡ് ബൈ ദ ഫയർ.
അതാ 1 കൊരിന്ത്യർ 12 13 പറയുന്നത്.
ദാറ്റ് ഈസ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 ആൻഡ് 13 സേസ്
നാം ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു.
ദാറ്റ് വി റിസീവ്ഡ് ദ ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് വി മൈറ്റ് ബിക്കം വൺ ബോഡി.
ഓരോരുത്തർ ആത്മാവിനെ പാനം ചെയ്ത് അല്ലെങ്കിൽ ഉള്ളിലാക്കി.
ആൻഡ് ഈച്ച് ഓഫ് ദം ദേ drank of the spirit and they drank of the same spirit.
വചനമായ കർത്താവ് ലോകത്തിലേക്ക് വന്നതുകൊണ്ട്.
Because the Lord who was the word came into the world.
നമുക്ക് ദൈവത്തെ കിട്ടി.
We got God.
നിത്യജീവൻ കിട്ടി.
We got eternal life.
കൂട്ടായ്മ കിട്ടി.
We got fellowship.
താഴെ വരുന്ന ഭാഗത്ത് സന്തോഷം കിട്ടി.
And ensuing portion we received joy.
സുതാര്യത കിട്ടി. 5 കാര്യങ്ങൾ.
And we also received transparency.
എന്തോ ഒരു വലിയ നേട്ടമാണ് ഈ വചനം മൂലം നമുക്ക്
ഉണ്ടാകുന്നത്. How much of profit we have received because of the word of God.
നമ്മുടെ വചനം എത്ര നിസ്തുല്യനായ വചനം.
How unique, incomparable is the word of God.
ആ വചനം മൂലം ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം.
Let us thank God for the blessings that we derived because of the word of God.
നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഈ രക്തവും ജയജീവിതവും എന്നുള്ളതാണ്.
And the next class is victorious life and the blood.
പഴയനിമ കാലത്തുണ്ടായിരുന്ന 7 രക്തത്തളിപ്പുകൾ നമ്മുടെ അനുഭവമാണ്.
The sprinkling of blood, the 7 of them in the Old Testament is also our experience.
ഞാൻ ഇത് പറഞ്ഞ ഒരു കാര്യം ഈ ക്ലാസ്സിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അടുത്ത ക്ലാസ്.
That's why I mentioned the next class is more important than our present class.
അതിൽ പങ്കെടുക്കുന്നതിൽ വലിയ നഷ്ടമായിരിക്കും കേട്ടോ.
If you did not attend that would be a great loss.
അതുകൊണ്ട് ആരും പോകരുത്, അടുത്ത ക്ലാസ്സിൽ ഇവിടെ കാണണം.
And none of you should depart, please do stay.